ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിൽ സന്ദർശനം തുടങ്ങി. കേരളത്തിൽ കാലവർഷം ഈ മാസം 31-നെത്തും സംസ്ഥാനത്ത് വേനൽമഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. T20 ലോകകപ്പിൽ ആംഗ്യഭാഷയിൽ വിവരണം നൽകിയതിന് ടെലിവിഷൻ ചാനലുകളെ അഭിനന്ദിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ഈ മാസം 20-25 തീയതികളിലും അടുത്ത മാസം 1-നുമാണ് 5-6-7 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഉത്തർപ്രദേശിലെ ലാൽഗഞ്ചിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ജൌൻപൂർ, ഭദോഹി, പ്രതാപ്ഗഡ്, അസംഗഡ് എന്നിവിടങ്ങളിൽ അദ്ദേഹം ഇന്ന് പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. നാളെ ബരാബങ്കി, ഫത്തേർപൂർ, ഹാമിർപൂർ മണ്ഡലങ്ങളിൽ 3 പൊതുയോഗങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 11 ലോക്സഭാ മണ്ഡലങ്ങളിലായി 7 റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റായ്ബറേലി മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണം നടത്തും. കർണാടക ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാർ ലക്നൌവിൽ ഇന്ന് പ്രചാരണത്തിനെത്തും. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിലെ അമൃത്സറിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒഡീഷയിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5-6 ഘട്ടങ്ങളുടെ ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ നിരീക്ഷകരുമായി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് സംവദിച്ചത്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോയ്ക്ക് വെടിയേറ്റ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപടിയെ അപലപിച്ച ശ്രീ നരേന്ദ്രമോദി റോബർട്ട് ഫീക്കോ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് സമൂഹമാധ്യമത്തിലൂടെ ആശംസിച്ചു. സ്ലോവാക്യയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ഇന്ത്യ ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം റോബർട്ട് ഫീക്കോയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയ്ക്ക് 150 കിലോമീറ്റർ അകലെ ഹൺഗ്ലോവയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് പാർട്ടി യോഗത്തിനുശേഷം പുറത്തുവന്നപ്പോഴാണ് ഫീക്കോയ്ക്ക് വെടിയേറ്റത്. വയറ്റിൽ 4 തവണ വെടിയേറ്റ അദ്ദേഹത്തെ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വരൾച്ചയെ തുടർന്ന് ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി എത്തിയ മന്ത്രിമാരായ പി പ്രസാദ്, റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ വരൾച്ച ബാധിച്ച കൃഷിയിടങ്ങളുടെ സന്ദർശനം തുടങ്ങി. വെള്ളാരംപുന്നിലായിരുന്നു ആദ്യ സന്ദർശനം. ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ വരൾച്ച ജില്ലയുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിരുന്നു. 17,481.52 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. 30,183 കർഷകരെ ഇത് ബാധിച്ചു. 175.54 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഏലം കർഷകരെയാണ് വരൾച്ച ഏറെ ബാധിച്ചത്. കേരളത്തിൽ ഈ മാസം 31-ന് കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പരമാവധി 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ ആകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം June 8-നാണ് കാലവർഷമെത്തിയത്. കാലവർഷം ഈ മാസം 19-ഓടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപിലും എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. അതേസമയം കേരളത്തിൽ വേനൽ മഴ തുടരുകയാണ്. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ചക്രവാത ചുഴിക്ക് സാധ്യതയുള്ളതിനാൽ 19-ന് അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് തിയേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ. ചികിത്സ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്നതിൽ വന്ന കാലതാമസമാണ് ഉണ്ടായതെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവം പ്രിൻസിപ്പൽ അന്വേഷിക്കും. കുട്ടിക്ക് കൈവിരലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞെന്നും ഇന്ന് ആശുപത്രി വിടുമെന്നും അധികൃതർ അറിയിച്ചു. മലപ്പുറം മൂന്നിയൂർ കളിയാട്ടമുക്കിലെ 5 വയസ്സുള്ള കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
തിരുവനങ്ങാടി താലൂക്കിലെ മൂന്നിയൂർ കളിയാട്ടമുക്കിലെ 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. രാവിലെ മുതൽ പ്രത്യേക മെഡിക്കൽ സംഘം വീടുകൾ തോറും സന്ദർശനം നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റിവരുന്നു. പ്രദേശത്തെ എല്ലാ കിണറുകളും ക്ലോറേഷൻ നടത്തുന്നു. പനി കേസുകളൊന്നും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യാനും സാമൂഹിക മാധ്യമങ്ങളടക്കം മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക ബോധവൽക്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും ആരംഭിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്നാണ് അണുബാധ ഉണ്ടാകുന്നെന്ന സംശയത്തിനാൽ പരിസരങ്ങളിലെ കടകളിൽ ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ശാരീരിക അസ്വസ്ഥതകൾ, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവരെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനും നടപടികൾ നടന്നുവരുന്നു.
ലക്ഷദ്വീപിലെ വെസൽ ടഗ് ജീവനക്കാർ നടത്തിവന്ന പണിമുടക്ക് അവസാനിപ്പിച്ചു. ദ്വീപുകൾക്കിടയിലും കൊച്ചി മംഗലാപുരം തുറമുഖങ്ങളിലേക്കും സർവീസുകൾ നടത്തിയിരുന്ന 6 ഹൈസ്പീഡ് വെസലുകളിലെയും 2 ടഗുകളിലെയും ജീവനക്കാരുടെ 2 ദിവസത്തെ പണിമുടക്കാണ് വെട്ടിച്ചുരുക്കിയ ശമ്പള കുടിശ്ശിക പുനഃസ്ഥാപിച്ചതിലൂടെ അവസാനിച്ചത്. ഇന്നലെ നടന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് 75%ത്തിലധികം വിദ്യാർത്ഥികൾ ഹാജരായി. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെയും വിദേശത്തുമായി 379 നഗരങ്ങളിലെ 2157 കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷയിൽ 11.4 ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഡൽഹിയിൽ ഇന്നലെ നടത്തേണ്ടിയിരുന്ന പരീക്ഷ ഈ മാസം 29 മാറ്റിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. മുംബൈ ഖാഡ് കോപ്പറിലെ പരസ്യ ബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 16. അപകട സ്ഥലത്ത് അകപ്പെട്ട കാറിൽ നിന്ന് ഇന്നലെയാണ് ദേശീയ ദുരന്ത പ്രതികരണ സേന 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. തിങ്കളാഴ്ചയുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് കൂറ്റൻ പരസ്യ ബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് തകർന്നു വീണത്. സംഭവത്തിൽ 75 പേർക്ക് പരിക്കേറ്റിരുന്നു. 2024 T20 ലോകകപ്പിൽ ആംഗ്യ ഭാഷയിൽ വിവരണം നൽകിയതിന് ടെലിവിഷൻ ചാനലുകളെ അഭിനന്ദിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഇന്ത്യൻ സൈനിംഗ് ഹാൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് സ്വകാര്യ സ്പോർട്സ് ചാനലുകൾ ആംഗ്യ ഭാഷയിൽ വിവരണം നൽകിയത്. എല്ലാവരെയും ഉൾച്ചേർക്കുക എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടുമായി ചേർന്നു പോകുന്ന മികച്ച നടപടിയായിരുന്നു ഇതെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4 ഗുജറാത്ത് 8. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ 5 പരാജയപ്പെടുത്തി. രാജസ്ഥാൻ ഉയർത്തിയ 145 റൺസ് വിജയലക്ഷ്യം പഞ്ചാബ് 18.5 ഓവറിൽ മറികടക്കുകയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു. കൊൽക്കത്തയിൽ June 6 കുവൈത്തിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരമാവും ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര മത്സരം. ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ താരമാണ് സുനിൽ ഛേത്രി. ഭുവനേശ്വറിൽ നടക്കുന്ന 27th ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അഭിമാന താരം നീരജ് ചോപ്ര സ്വർണ മെഡൽ നേടി. ആദ്യ ശ്രമങ്ങളിൽ പിന്നിലായിരുന്ന നീരജ് 4 റൌണ്ടിൽ 82.27 മീറ്റർ എറിഞ്ഞ് ലീഡ് നേടുകയായിരുന്നു. 2021 ശേഷം ഇത് ആദ്യമായാണ് നീരജ് ചോപ്ര ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പലസ്തീൻ നഗരമായ റഫയിലെ സൈനിക നടപടികൾ പൂർത്തിയാക്കാൻ ആഴ്ചകൾ മാത്രം മതിയെന്നും മാസങ്ങളോളം നീണ്ടുനിൽക്കുന്ന നടപടിയുടെ ആവശ്യമില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെ 4 തകർക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നും US വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമിടയിൽ ചില വിയോജിപ്പുകൾ നിലനിൽക്കുന്നതായും എന്നാൽ രാജ്യത്തിന്റെ ഭാവിക്കും നിലനിൽപ്പിനും ആവശ്യമായ നടപടികളാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കി. റഫേൽ വലിയ തോതിൽ കരയുദ്ധം നടക്കുന്ന പക്ഷം ഇസ്രായേൽ സേനയ്ക്ക് നൽകി വരുന്ന ആയുധ സഹായങ്ങൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം തുടങ്ങി. കേരളത്തിൽ കാലവർഷം ഈ മാസം 31 സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. T20 ലോകകപ്പിൽ ആംഗ്യ ഭാഷയിൽ വിവരണം നൽകിയതിന് ടെലിവിഷൻ ചാനലുകളെ അഭിനന്ദിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.